നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
നേവ SBS റേഡിയോയിലേക്ക് സ്വാഗതം. നേവ ഒരു കൊച്ചു എഴുത്തുകാരി ആയിരിക്കുകയാണല്ലോ, കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു, ഐ ഹാപ്പി നൗ?
Yes, I am. Thank you. I'm happy to publish my first book.
Okay. ഈ ബുക്കിലൂടെ എന്ത് കഥയാണ് നേഹ പറയുന്നത്? എന്താ ബുക്കിന്റെ പേരും അതിന്റെ കഥയും എന്താണെന്നൊന്ന് പറയുമോ?
It's a story about the mouse and a squirrel.
Okay. പറഞ്ഞോ നേവ, പറഞ്ഞോ നേവ, പറഞ്ഞോ.
What story?
No worries. നേവ സമയമെടുത്ത് മോള് മെല്ലെ പറഞ്ഞാൽ മതി. No worries.
It's a story of a mouse and a squirrel who helps each other when they get into trouble. It's about giving back help. The squirrel helps the mouse when the mouse got stuck in the tree. The mouse helps the squirrel when the squirrel was drowning in the water.
Okay. ഈ കഥ നേവയുടെ ആരെ എഴുതാൻ പറഞ്ഞതാരാ?
This story came to my mind last year. When I was in year 1, I started writing it on a paper last year and I completed it during the school holiday.
Okay. അന്നിട്ട് ഈ സ്റ്റോറി എഴുതി കഴിഞ്ഞപ്പോൾ നേവ ആദ്യം ഇത് ആർക്കാ വായിക്കാൻ കൊടുത്ത? ആർക്കാ?
I gave it to Miss Jepson, my year 1 teacher, because there was a school project to write a story. She liked it very much and I brought it home. I gave it to my dad and he illustrated it for me.
Okay. ഇത് ഈ നമ്മൾ എന്തിനാ ഈ സ്റ്റോറി, ഈ ചെറിയ കഥ നമ്മൾ ഒരു ബുക്ക് ആക്കിയത് എന്തിനാണ്?
When I was a little girl, my parents always used to read books to me. I love reading books and borrowed books from the library a lot. I like to see my story as a book. So I can give it to my friends and family to read. So my dad illustrated it for me.
നേവ ബുക്ക് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ലിറ്റിൽ സ്റ്റാർ ആയി മാറിയല്ലോ. ഈ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്തു പറഞ്ഞു? പിന്നെ നേവ ഫ്യൂച്ചറിൽ ഇനിയും സ്റ്റോറീസ് ഒക്കെ എഴുതുവോ?
My teacher and friends read the book and appreciated me. Teachers decided to keep my book in the school library. Some friends borrowed it from me and took it home. I am planning to write my stories and hopefully will get it published.
Okay. നേവയ്ക്ക് ഫ്രണ്ട്സിനോട് എന്തെങ്കിലും മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ?
If you like to read or write, try more on the storytelling skills. Write your stories down and share it with your friends and family. Thank you.
Okay, Neva, thank you so much. And Uncle Neva, your daddy, you're going to talk about it.
Okay, Jojo.
Hi.
I have a short notice.
That's not a problem. Neva, you're 7 years old. Dr. Abraham, താങ്കൾ കേട്ട് കാണുമല്ലോ, മോള് പറഞ്ഞത് കേട്ട് കാണുമല്ലോ അല്ലെ, താങ്കളാണ് ബുക്ക് എഴുതാൻ സപ്പോർട്ട് ചെയ്തതെന്നാണ് നേവ പറഞ്ഞത്.
തീർച്ചയായിട്ടും ഞാൻ നേവയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിച്ചു. നേവ ഈ സ്റ്റോറി എഴുതിയ ശേഷം എന്റെ പുറകെ അത് ഇലസ്ട്രേറ്റ് ചെയ്യാൻ കുറച്ച് ദിവസം നടന്നു. നേവ ഇതിൽ ഈ ഒരു സംരംഭത്തിൽ സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, ഐ ഷുഡ് ഹെൽപ്പ് ഹർ. അത് അങ്ങനെയാണ് ഞാൻ അത് ഇലസ്ട്രേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള വേണ്ട സഹായങ്ങൾ ചെയ്തത്.
ഓക്കെ, ഇതൊരു സ്കൂൾ പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയ ഒരു കഥ എഴുത്തായിരുന്നു തോന്നല്ലേ?
അതെ, തീർച്ചയായിട്ടും ഇതൊരു സ്കൂളില് ഇയർ 1 സ്കൂളില് അവരുടെ ക്ലാസ്സിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു സ്റ്റോറി റൈറ്റിംഗ് ആയിട്ട്. അപ്പൊ അത് നേവ അത് ഫർദർ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറി ഒരു ബുക്കായിട്ട് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ട സപ്പോർട്ടും സഹായവും ഇലസ്ട്രേഷൻസ് ഒക്കെ ചെയ്തു കൊടുത്തു.
ഓക്കെ, ഈ ബുക്ക് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഒരു പൊതു അഭിപ്രായം എന്താണ്?
നല്ല അഭിപ്രായമാണ്. ഇപ്പൊ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു 7-year-old ഒരു സിമ്പിൾ ആൻഡ് ഒരു ഹാർട്ട് വാർമിംഗ് ടെയിലാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരസ്പരം സഹായിക്കുക, ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ചെയ്ത ഒരു കഥയാണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വളരെ നല്ല റെസ്പോൺസ് കിട്ടി. അവരെ അസംബ്ലിയിൽ പറഞ്ഞു, സ്കൂളിലെ ബുക്ക് സ്കൂളിന്റെ ലൈബ്രറിയിൽ വെച്ചു, അങ്ങനെ വളരെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടും കൂട്ടുകാരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും വി ആർ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു പഠനത്തിന് ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടിൽ അത് പിള്ളേരുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ തീർച്ചയായിട്ടും സഹായിക്കും.
ഈ ബുക്ക് എവിടെയൊക്കെ കിട്ടും? ഇതിപ്പോ എവിടെയൊക്കെ അവൈലബിൾ ആണ് ഈ ചെറിയ സ്റ്റോറി ബുക്ക്?
ഈ ബുക്ക് പ്രൈമറിലി നെവയുടെ സ്കൂളിൽ ലൈബ്രറിയിലുണ്ട്. നാഷണൽ ലൈബ്രറി ഓഫ് ഓസ്ട്രേലിയ അതിന്റെ കോപ്പീസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ആമസോൺ കിൻഡിലില് ഇ ബുക്കായിട്ട് അവൈലബിൾ ആണ്. ഇറ്റ്സ് ഫ്രീ ഫോർ അൺലിമിറ്റഡ് ആയിട്ടുള്ള കിൻഡിൽ അൺലിമിറ്റഡ്, ഇത് ഫ്രീ ആണ് 3 മാസത്തേക്ക്. അതുപോലെ തന്നെ ആമസോൺ കിൻഡിലിൽ ഇ ബുക്കായും ആമസോണിൽ ഇത് പേപ്പർ ബാക്ക് കോപ്പീസ് ആയിട്ടും അവൈലബിൾ ആണ്.
ഈ നേവേനെ ഇത്ര ചെറിയ പ്രായത്തിൽ 2ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ, ഇല്ലെങ്കിൽ 7 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ നേവേനെ എഴുത്തിലേക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാരണം എന്താണ്?
ഞാനൊരു പബ്ലിഷ് കിഡ്സ് ബുക്ക് ഓതർ ആണ്. അപ്പോൾ നേവ ഇത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കഥ എഴുത്ത് ഒരു ഓർഗാനിക് ഒരു പ്രോസസ് ആണല്ലോ. നമ്മൾ അത് കഥ എഴുതുന്നു, അത് റിഫൈൻ ചെയ്യുന്നു, അത് ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് ഞാൻ അത് ഇലസ്ട്രേറ്റ് ചെയ്യുന്നു, ഒരു ബുക്കിന്റെ ഫോർമാറ്റിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓർഗാനിക് പ്രോസസ് നേവ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി എഴുതിയ ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു ബുക്കിലേക്കുള്ള ആ ഒരു ഒരു ട്രാൻസിഷൻ നേവ വളരെ അടുത്ത് ഒബ്സർവ് ചെയ്ത് വളരെ ക്യൂറിയസ് ആയിരുന്നു എല്ലാ സ്റ്റേജിലും. അപ്പോൾ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇത് കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിൽ എത്ര മുമ്പോട്ട് അവർക്ക് പോകണം, അവരുടെ ഇമാജിനേഷനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്റ്റോറി റൈറ്റിംഗ് സ്കിൽസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവർ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി ഇൻസ്പയർഡായി ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഈ ഒരു ബുക്ക് പ്രിന്റിംഗിലേക്ക് വന്നപ്പോൾ, ഈ നേവയുടെ ഈ ചെറിയ കഥയാണ് അത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തിരുന്നു, ആ ഒന്ന് പറയുമോ?
നല്ലൊരു ചോദ്യമാണ്. ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല ഈ ബുക്ക് ഒരു പബ്ലിഷ് ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഈ ഒരു ബുക്ക് പ്രിന്റ് ഓൺ ഡിമാൻഡ് ഫോർമാറ്റിലാണ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കാൻബ്രയിലെ ഡാനിയൽ എന്ന് പറഞ്ഞൊരു ഒരു ലോക്കൽ പ്രിന്റർ ഈ ഒരു ബുക്ക് ലൈബ്രറിയിൽ വെക്കാനുള്ള കോപ്പീസ് പ്രിന്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് പ്രിന്റ് ഓൺ ഡിമാൻഡ് ഓപ്ഷൻ ആയതുകൊണ്ട് ഒത്തിരി അധികം കോപ്പീസ് പ്രിന്റ് ചെയ്ത് നമുക്ക് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല.
ഈ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പ്രിന്റിംഗ് കോഴ്സിനെ പറ്റി പറഞ്ഞ് താങ്കൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കഥ ഇല്ലെങ്കിൽ ബുക്കുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഓസ്ട്രേലിയയിൽ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാനുള്ള കോസ്റ്റ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, എങ്ങനെയൊക്കെ അത് ചെയ്യാമെന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
പ്രിന്റിംഗ് കോസ്റ്റ് മറ്റു എല്ലായിടത്തെയും പോലെയും ഓസ്ട്രേലിയയിലും പ്രിന്റിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ധാരാളം ബുക്കുകൾ പ്രിന്റ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് അത്ര വയബിൾ ആയിരിക്കില്ല ഒരു സ്മോൾ സ്കെയിലില്. പക്ഷേ നമ്മളൊരു കൊമേഴ്ഷ്യൽ ആംഗിളില്ല, ഇതിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കുന്നില്ല, ഒരു പാഷന്റെ ഒക്കെ പുറത്ത് ചെയ്യുകയും അങ്ങനെയുള്ള ഒരു ലൈനിൽ ചെയ്യാൻ പ്രിന്റ് ഓൺ ഡിമാൻഡും ലോക്കൽ പ്രിന്റേഴ്സിൻ്റെ ഒക്കെ സർവീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പുതിയ ഒരു ട്രെൻഡ് ഈ ബുക്കിന്റെ കാലമാണ്. അപ്പോൾ പ്രിന്റിംഗ് കോസ്റ്റ് അത് ഫുള്ളായിട്ട് അത് എലിമിനേറ്റ് ചെയ്യും. കാര്യം ആമസോണും പല ഇ ബുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിൽ നമുക്ക് ബുക്ക്സ് അപ്ലോഡ് ചെയ്ത് ആ ഒരു ഫോർമാറ്റിൽ ഇ ബുക്ക് ഫോർമാറ്റിൽ നമ്മുടെ ടാബ്ലറ്റിലും നമ്മുടെ ഫോണിലും എല്ലാം കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രിന്റിങ്ങിന്റെ കോസ്റ്റ് വളരെ അധികമായതുകൊണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും മൂവ് ചെയ്ത് ഒരു ഇ ബുക്ക് ഫോർമാറ്റിലോട്ട് പോവാണ്. അത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, വളരെ ചെറിയ തുകയ്ക്ക് നമുക്ക് ഇ ബുക്ക് സെറ്റപ്പിലേക്ക് കൊണ്ടുവരികയും അത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകൾക്കും അത് വായിക്കാനും അത് സ്റ്റോർ ചെയ്യാനും വളരെ എളുപ്പമാണ്.
ഈ ബുക്ക് നേവ കഥ എഴുതിയ സാഹചര്യത്തെ പറ്റി, ബുക്ക് പ്രിന്റ് ചെയ്തൊരു സാഹചര്യത്തെ പറ്റിയൊക്കെ താങ്കൾ പറഞ്ഞു. ഇത്തരത്തിലൊരു പ്രോത്സാഹനം ഈ കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണം എന്താണ്?
വളരെ നല്ലൊരു ചോദ്യമാണ് ജോജോ. അത് സാധാരണ നമ്മളെല്ലാം നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലും അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പഠിക്കൂ പഠിക്കൂ, കണക്ക് പഠിക്കൂ, ലാംഗ്വേജ് പഠിക്കൂ, അങ്ങനെ ഒരു പ്രഷറും അങ്ങനെ ഒരു ഒരു എൻകറേജ്മെന്റുമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ അക്കാഡമിക്സിന് ബിയോണ്ടായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള അവരുടെ കഴിവുകളെ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അത് പേരൻസ് അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അത് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ആർട്സും റൈറ്റിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും പോയട്രി റൈറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു ചെറുപ്രായത്തിൽ തന്നെ എൻകറേജ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കത് പെർസ്യൂ ചെയ്യാൻ പറ്റൂ. നമ്മൾ ആദ്യം മുതലേ ഇപ്പോൾ കുട്ടികൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് പടം വരയ്ക്കുകയോ അല്ലെ കവിത എഴുതുകയോ അല്ലെങ്കിൽ കഥ എഴുതുകയോ ചെയ്താൽ അവരെ ഡിസ്കറേജ് ചെയ്യുക, പഠിച്ചാൽ മാത്രം മതി, മറ്റു കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യണ്ട എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്താൽ അവരൊരിക്കലും അവരുടെ മറ്റ് ക്രിയേറ്റീവ് സ്കിൽസ് എക്സ്പ്ലോർ ചെയ്യില്ല. അപ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാട്, കുട്ടികളുടെ പഠനേതര കാര്യങ്ങളിൽ എൻകറേജ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. കാരണം നമുക്ക് ഡോക്ടേഴ്സും ലോയേഴ്സും എഞ്ചിനീയേഴ്സും മാത്രം പോരല്ലോ, എഴുത്തുകാരും കവികളും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നടന്മാരും അങ്ങനെ പല മേഖലകളിലുള്ള ആളുകളെയും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വേണമല്ലോ.
ഓക്കെ, ഏതായാലും വളരെ നന്ദി ഡോക്ടർ അബ്രഹാം തോമസ്, നേവയുടെ സ്റ്റോറി ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
ഓക്കെ, താങ്ക് യു ജോജോ, താങ്ക്സ് ഫോർ യുവർ ടൈം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.